2024 May 16 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് രാഹുൽ. കുഴിനകം ഒരു കുറ്റമാണോ ഡോക്ടർ? ശ്രീകുമാർ പള്ളിലേത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാള നാടകാചാര്യനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന തോപ്പിൽ ബാസി അശ്വമേധം എന്ന നാടകത്തിൽ എഴുതിയൊരു സംഭാഷണ ശകലമുണ്ട്. രോഗം ഒരു കുറ്റമാണോ? മനസ്സിന് കുഷ്ഠം വരുമോ? കുഷ്ഠരോഗഭയത്താൽ രോഗികളെ ആട്ടി അകറ്റിയിരുന്ന രാജ്യത്തെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കുഷ്ഠരോഗബാധിതനായ സരോജ ഡോക്ടർ തോമസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. KPSC അവതരിപ്പിച്ച നാടകം ആയിരക്കണക്കിന് വേദികളിലാണ് ആസ്വാദകരുടെ കണ്ണു നിറച്ചത്. പിന്നീട് ഈ നാടകം സിനിമയുമാക്കപ്പെട്ടു. കാലം മാറി, കുഷ്ഠം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. തന്റേതല്ലാത്ത അപരാധത്താൽ ശരീരത്തിൽ എത്തപ്പെടുന്ന രോഗാണുക്കളുടെ പേരിൽ ശപിക്കപ്പെട്ടവരായി മുദ്ര കുത്തിയ മനുഷ്യജീവികൾക്ക് വേണ്ടിയാണ് തോപ്പിൽ ബാസി ഈ വരികൾ കോറിയിട്ടത്. അതിനാൽ മാനവീയമായ പ്രസക്തി ഈ ചോദ്യത്തിന് എപ്പോഴുമുണ്ട്. കുഷ്ഠത്തിന്റെ സ്ഥാനത്ത് കുഴിനകത്തിനുമുണ്ട് ഇതേ പ്രസക്തി. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹനായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അശ്വമേധത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയത്. കളക്ടറുടെ കാലിനുണ്ടായ കുഴിനകം പരിശോധിച്ച് ചികിത്സ നടത്താൻ ഒരു സർക്കാർ ഡോക്ടറെ നിയോഗിക്കണമെന്ന് കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെടുന്നു. വേണ്ട നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുന്നു. സർജറി വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് സർജനെ നിയോഗിക്കുന്നു. സർജൻ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി ഒരു മണിക്കൂറോളം കാത്തുകെട്ടിയിരിക്കുന്നു. വിരലൊന്ന് കിട്ടിയിട്ടല്ലേ കുഴിനകം പരിശോധിക്കാനാവൂ. പിന്നീട് പരിശോധന കഴിഞ്ഞ് മടങ്ങുന്നു. ഇത് ഡോക്ടർ അവരുടെ സംഘടനാ ഭാരവാഹികളെ അറിയിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഏറെ തിരക്കുള്ള ജനറൽ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രികളുടെ സ്വപ്ന സമാനമായ സൌകര്യങ്ങളുടെ പളപളപ്പിൽ രോഗത്തെയും ആഘോഷമാക്കുന്നവർക്കിടയിൽ ഇതൊന്നും ഗത്യന്തരമില്ലാതെ സാധുക്കൾക്ക് മാത്രം കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ ജില്ലാ കളക്ടറുടെ ചികിത്സയ്ക്കായി നിയോഗിച്ചതിലും അതിനുവേണ്ടി ചെലവഴിക്കേണ്ട സമയത്തിലും ഉള്ള വേദനയാണ് സർജൻ സഹജീവികളുമായി പങ്കുവച്ചത്. കുഴിനകം വിവാദങ്ങളിലേക്ക്. പ്രാണവായുവിൽ പോലും കക്ഷി രാഷ്ട്രീയത്തിന്റെ മസാലപ്പൊടി ചേർക്കാൻ മടിക്കാത്ത ഈ കാലഘട്ടമായതിനാൽ സംഭവം ഡോക്ടർമാരുടെ സംഘടന ഏറ്റെടുക്കുന്നു. ഡോക്ടർ പദവിയിൽ നിന്ന് സിവിൽ സർവീസിലെത്തി ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ഡോക്ടർ വേണുവിന് പരാതി കൈമാറുന്നു. ഇത് സ്വാഭാവികമായും ചാനലുകാരുടെ അന്തിച്ചർച്ചയ്ക്ക് വരുന്നു. മൈക്ക് കണ്ടാൽ സ്വയം മറക്കുന്ന ചർച്ച തൊഴിലാളികൾ സംഭവത്തിന് പൊടിപ്പും തൊങ്ങലും വെച്ച് കൊഴുപ്പേകുന്നു. ഭരണപക്ഷ സർവീസ് സംഘടനയുടെ നേതാവ് തന്നെ സ്വന്തം വകുപ്പിലുൾപ്പെടുന്ന ജില്ലാ കളക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്തിയതോടെ വിവാദത്തിന് വിവിധ തലങ്ങൾ സംജാതമാകുന്നു. ചാനലിന് മുന്നിൽ സായംകാലത്ത് കോട്ടുവായുടെ അകമ്പടിയിൽ പാതിമയക്കത്തിലിരിക്കുന്ന പാവപ്പെട്ടവരുടെ തലയ്ക്കുള്ളിലെ വകതിരിവിന്റെ കേന്ദ്രത്തിലേക്കാണ് ഈ ചർച്ചാ പുങ്കവന്മാർ തങ്ങളുടെ വികലവും വികസ്വരപരമെന്നും ധരിക്കുന്നതും വിനാശകരവുമായ പലവിധ ചിന്താധരണികൾ എഴുതുവിടുന്നത്. വായും പൊളിച്ചിരിക്കുന്ന ഈ പാവങ്ങൾക്കുമുണ്ടല്ലോ ചില സംശയങ്ങൾ. നിയമം ആർക്കൊപ്പം? യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടർക്ക് അസുഖമുണ്ടായാൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടികൾ എന്തല്ല? 1951 അഖിലേന്ത്യാ സർവീസ് ആക്ട് 3-1 വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ച ആൾ ഇന്ത്യ സർവീസ് മെഡിക്കൽ അറ്റൻഡൻസ് ചട്ടം 1954 ഇത് സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർ ചികിത്സ നൽകാൻ ബാധ്യസ്ഥനാണ്. രോഗത്തിന്റെ സ്വഭാവമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഗ്രഹത്തിലെത്തി ചികിത്സ നൽകണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. രോഗസംബന്ധമായ വിശദീകരണത്തിൽ കുഴിനീഹം ഒഴിവാക്കിയിട്ടില്ല. കളക്ടറുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗവും രോഗബാധയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. മാത്രമല്ല കുഴിനീഹം ജില്ലാ കളക്ടറുടെ ശരീരത്തിന്റെ ഭാഗമായതിനാൽ സർക്കാർ ഡോക്ടർ അത് പരിശോധിക്കാനും ചികിത്സ നിർദ്ദേശിക്കാനും ബാധ്യസ്ഥനുമാണ്. കുഴിനീഹം ഒരു കുറ്റമാണോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കളക്ടർക്കുണ്ട് താനും. ചർച്ചയും കഴിഞ്ഞ് ചായയും കുടിച്ച് പിരിയുന്ന ചാനൽ ചർച്ചക്കാർ ഇക്കാര്യം മനസ്സിലാക്കണം. ഉദരപീഡയുടെ അസ്ഥിരത കാരണം ഒരു കളക്ടർ ഞെരിപിരി കൊള്ളുമ്പോൾ സർക്കാർ ഡോക്ടറെ സേവനത്തിന് വിളിച്ചാൽ തൂങ്ങി മരിച്ചയാളുടെ ഇൻക്വസ്റ്റിന് പോകണമെന്ന് ഡോക്ടർ വാശി പിടിച്ചാലോ? തൂങ്ങി മരിച്ചയാൾ ഏതായാലും അവിടെ തന്നെ നിൽക്കുമല്ലോ. അതുപോലെയാണോ കൃത്യന്തര ബാഹുല്യമുള്ള കളക്ടറുടെ കാര്യം? നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അനുസരിക്കാൻ കൂടി വേണ്ടിയാണ്. അല്ലാതെ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രമല്ല. സ്വന്തം വാഹനവും അതിന് സർക്കാർ ഡ്രൈവറും കൂട്ടത്തിൽ സുരക്ഷയ്ക്ക് ഉണ്ടയില്ലാത്ത തോക്കുമുള്ള പോലീസും എല്ലാമുള്ള കളക്ടറുടെ തൃക്കാലുകളുടെ വിരലിൽ ഒരു കുഴിനഖമുണ്ടായാൽ നേരെ അടുത്തുള്ള സർക്കാർ ചികിത്സാലയത്തിൽ പോയാൽ പോരെ. എത്ര തിരക്കുണ്ടായാലും കുഴിനകത്തിന്റെ അടിവേര് മാന്തി ഡോക്ടർമാർ പരിശോധിക്കില്ലേ? എല്ലാം ക്ഷമിക്കുന്നത് ജീവിതചര്യയാക്കിയിട്ടുള്ള നമ്മുടെ പൊതുജനങ്ങൾ വേണമെങ്കിൽ കളക്ടറുടെ കുഴിനകത്തിന് കാവൽ നിൽക്കില്ലേ? പിന്നെന്തിന് ഈ വിളിച്ചു വരുത്തൽ? ഡോക്ടർമാരും ധാർമ്മികതയും. ഡോക്ടർമാർ സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തിന്റെ മഹത്വം വിസ്മരിച്ച് സമൂഹത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ കേരളത്തെ വേട്ടയാടിയ കാലത്ത് ഡോക്ടർമാരും മറ്റ് ആതുര സേവന രംഗത്തെ ജീവനക്കാരും കാട്ടിയ ആത്മാർത്ഥത നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നാൽ ഇടയ്ക്ക് ചില കല്ലുകടികളല്ലേ? എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരുടെ സംഘടനകളുടെ ഭാരവാഹികൾ പോലും നിഷേധിക്കില്ല. രോഗം എന്തായാലും രോഗി ആരായാലും കഴിയുന്നത്ര വേഗത്തിൽ ചികിത്സ നൽകുക ധാർമ്മികതയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ എല്ലാ ഡോക്ടർമാരും ഈ ധാർമ്മികത കാട്ടുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഡോക്ടർമാരുടെ പിഴവ് മൂലം എത്ര ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്! സ്വന്തം ഡ്യൂട്ടി പോലും കൃത്യമായി നിർവഹിക്കാതെ സ്വകാര്യ പ്രാക്ടീസിന് മുൻതൂക്കം നൽകുന്ന എത്രയോ പേർ, 5 മണിക്കൂർ വരെ മൂത്രശങ്കി അകറ്റാൻ പോലും സമയം കളയാതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവരുമുണ്ട്. എത്ര സർക്കാർ ആശുപത്രികളിലാണ് രോഗികളെ സന്തോഷം പകരുന്ന വിധത്തിലുള്ള സേവനങ്ങൾ കിട്ടുന്നത്! ഇങ്ങനെ തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ മറച്ചുവെച്ച് ജില്ലാ കളക്ടറെ ഒന്ന് പരിശോധിക്കാൻ പോയതിന്റെ പേരിൽ ധാർമ്മികത വിളമ്പുന്ന ഡോക്ടർമാരെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെയും അങ്ങനെയങ്ങ് മുഖവിലക്കെടുക്കാനാവില്ല. തലം മാറ്റത്തിന് പോലും ഡോക്ടർമാർ ചില സംഘടിത നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. പിന്നെ സിവിൽ സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ള മോശമല്ലാത്തൊരു ശതമാനം മെഡിക്കൽ ബിരുദധാരികളാണെന്നും മറക്കരുത്. അതിനാൽ അനാവശ്യമായ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയല്ലേ ഭേദം. ബുദ്ധിമുട്ടിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വരുന്നവരുമുണ്ട്, അത്ര വലിയ പ്രയാസങ്ങളില്ലാതെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവരുമുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെങ്കിലും പദവികളുടെയും ബഹുമതികളുടെയും ഓരോ പടവ് കയറുമ്പോഴും എളിയ മനസ്സിനുടമയാവുന്നതാണ് ഉത്തമം.